بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ സത്യാന്വേഷികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മളിവിടെ ഈ ഒരു പുണ്യത്തിൻ്റെ വേദിയിൽ അനുഗ്രഹീതമായ ഈ ഒരു സമയം സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ അൽ അസ്മാഉൽ ഹുസ്ന അത്യുത്തമമായ നാമങ്ങളാണ്. ആ നാമങ്ങളുടെ അർത്ഥങ്ങൾ, അർത്ഥതലങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ, താല്പര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം അള്ളാഹുവിൻ്റെ മഹനീയ നാമമായ അർറഫീഖ് എന്നുള്ള നാമമാണ്. അർറഫീഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് റഫീഖ് എന്ന നാമം സ്ഥിരപ്പെട്ടു വന്നത് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളിലാണ്. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ റഫീഖുൻ, നിശ്ചയം അള്ളാഹു റഫീഖാകുന്നു. ഒരിക്കൽ ഒരു സംഘം യഹൂദന്മാർ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചു വന്നു. അങ്ങനെ തിരു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു, കയറി വരാൻ പെർമിഷൻ കൊടുത്തു. അങ്ങനെ ജൂതന്മാർ തിരുസവിധത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ പറഞ്ഞു, അസ്സാമു അലൈക്, അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് ജൂതർ, യഹൂദന്മാർ തിരുസവിധത്തിലേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പക്കത്ത് ആയിഷ റളിയല്ലാഹു തആല തന്നെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ആയിഷമ്മത് കേട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മരണം ഭവിക്കട്ടെ, നാശം ഇറങ്ങട്ടെ എന്നാണ്. അസ്സലാമു അലൈക്കും എന്നാകുമ്പോഴാണ് നിങ്ങളിൽ സമാധാനം ഭവിക്കട്ടെ, ശാന്തി പെയ്തിറങ്ങട്ടെ എന്നർത്ഥം. അസ്സലാമു എന്ന് പറയുന്നതിന് പകരം അസ്സാമു എന്നാണ് ജൂതർ പ്രയോഗിച്ചത്. അത് ജൂതരുടെ സ്വഭാവം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നാശവും നഷ്ടവും കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ പലതവണ പല നിലക്ക് വധിക്കാൻ ശ്രമിച്ചവരാണ് ജൂതന്മാർ. അപ്പൊ ആ യഹൂദരാണ് കടന്നു വന്നിട്ട് അസ്സാമു അലൈക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പറയുന്നത്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കേട്ടപ്പോൾ അവർക്കൊട്ടും സഹിച്ചില്ല. അവർ പറഞ്ഞു, ബൽ അലൈക്കും അസ്സാമു വല്ലാന, നിങ്ങളുടെ മേൽ നാശവും ശാപവും ഭവിക്കട്ടെ എന്ന് അവർ പ്രതികരിച്ചു. സ്വാഭാവികമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് ചെന്നതല്ല, അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടതല്ല, അവർ തിരുസവിധത്തിലേക്ക് അനുവാദം ചോദിച്ചു വന്നതാണ്. എന്നിട്ട് അവരുടെ പക്കലുള്ള മാന്യതയാണിത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാശം ഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു, വാലൈക്കും അസ്സാമു വല്ലാന, നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ആയിഷ, ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, ഇന്നല്ലാഹ റഫീഖുൻ, അല്ലാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു, ഫിൽ അംരി കുല്ലിഹി, കാര്യങ്ങളിലെല്ലാം എല്ലാ വിഷയങ്ങളിലും അല്ലാഹു റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. റിഫ്ഖ് എന്ന് പറഞ്ഞാൽ മൃദുലത, സൗമ്യത, സാവകാശത്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം. റഫീഖ് എന്ന് പറഞ്ഞാൽ സൗമ്യൻ, സാവകാശമുള്ളവൻ, മൃദുലൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല സൗമ്യനാണ്. അല്ലാഹു അവൻ്റെ മഹത്വത്തിനനുസരിച്ച്, അവൻ്റെ പൂർണ്ണതയ്ക്ക് അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല റഫീഖാണ്. അല്ലാഹു ഒരിക്കലും തീവ്രതയോ കാഠിന്യമോ ഉദ്ദേശിക്കാത്തവനാണ്. എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിലും അല്ലാഹു സൗമ്യതയും മൃദുലതയും ഇഷ്ടപ്പെടുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ള പറഞ്ഞു. അപ്പൊ ആയിഷമ്മ പറഞ്ഞു, അവലം തസ്മഅ മാ ഖാലു, പ്രവാചകരെ ജൂതർ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽതു വഅലൈക്കും, ആയിഷ അവര് പറഞ്ഞു ഞാനത് കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, വഅലൈക്കും, എന്താ വഅലൈക്കും, നിങ്ങളുടെ മേലും ഉണ്ടാകട്ടെ, എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞത് അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഖലാസ്, അവര് സലാം പറഞ്ഞാൽ അതവിടെ ഉണ്ടാവും, അതല്ല അവര് സാമാണ് പറഞ്ഞത് എങ്കിൽ വഅലൈക്കും. അപ്പൊ ഞാൻ പ്രതികരിച്ചത് നീ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ അവർ പ്രാർത്ഥിച്ച അല്ലാഹു അല്ലേ പ്രാർത്ഥന സ്വീകരിക്കുന്നവർ, അല്ലാഹു അത് സ്വീകരിക്കൂല. പക്ഷേ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുകയും അത് അവർക്കെതിരിൽ ഭവിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ആയിഷമ്മയെ ആശ്വസിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, യാ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്, ആയിഷ അല്ലാഹു റഫീഖാണ്, യുഹിബ്ബുർ റിഫ്ഖ്, അല്ലാഹു സൗമ്യതയും മൃദുലതയും ഇഷ്ടപ്പെടുന്നവനുമാണ്. വയുഉതി അലൽ റിഫ്ഖി മാ ലാ യുഉതി അലൽ ഉൻഫ്, മൃദുല പെരുമാറ്റത്തിന് അല്ലാഹു രൂക്ഷ പെരുമാറ്റത്തിന് നൽകാത്ത പ്രതിഫലവും അനുഗ്രഹവും അല്ലാഹു നൽകും. മൃദുലമായിട്ടുള്ള വർത്തനങ്ങൾക്ക് അല്ലാഹു വലിയ ഖൈറുകൾ നൽകും, എന്നാൽ രൂക്ഷ പെരുമാറ്റങ്ങൾക്ക് അല്ലാഹു അത് നൽകൂല. അതേപോലെ മൃദുല പെരുമാറ്റത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകൂ, വമാല യുഅതി അലാ മാ സിവാഹു, മൃദുല പെരുമാറ്റമല്ലാത്ത ഇതര സൽസ്വഭാവങ്ങളുണ്ട്, ഇതര സൽസ്വഭാവങ്ങൾക്കൊക്കെ അല്ലാഹു നൽകുന്നതിനേക്കാൾ പ്രതിഫലവും അനുഗ്രഹവും മൃദുലമായ പെരുമാറ്റത്തിന് അല്ലാഹു നൽകും എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ അള്ളാഹുവിന് അർറഫീഖ് എന്ന പേരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിച്ചു. അർറഫീഖ് എന്ന അള്ളാഹുവിന്റെ പേരിന്റെ തേട്ടം അള്ളാഹു റിസ്ക് ഇഷ്ടപ്പെടുന്നവനാണ്. മൃദുലത, സൗമ്യത ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു മൃദുലതയും സാവകാശവും സൗമ്യതയും ഇഷ്ടപ്പെടുന്നവനാണ്. ഇതര സൽസ്വഭാവങ്ങൾ, റിസ്ക്കല്ലാത്ത ഇതര സൽസ്വഭാവങ്ങളുണ്ട്, ധാരാളം സൽസ്വഭാവങ്ങളുണ്ട്. ഇഹ്സാന്, നന്മ ചെയ്യൽ, ബിർറ്, പുണ്യം ചെയ്യൽ, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രാമുഖ്യം കൽപ്പിക്കൽ, അതേപോലെ തന്നെ ധീരത, അതേപോലെ തന്നെ വിട്ടുവീഴ്ച, മാപ്പ് തുടങ്ങിയ നല്ല സ്വഭാവങ്ങൾ കുറേയുണ്ട്. ആ സ്വഭാവങ്ങൾക്കൊന്നും നൽകാത്തത്ര മഹത്വവും പ്രതിഫലവും അനുഗ്രഹവും അള്ളാഹു റിസ്ഖിന്, സൗമ്യ സ്വഭാവത്തിന് നൽകും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. അള്ളാഹു റഫീഖാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീവ്രതയില്ലാത്ത എളുപ്പത്തിന്റെ ദീനിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഈ ദീനിന്റെ പ്രത്യേകത എന്താ? ഈ ദീൻ എളുപ്പമുള്ള ദീനാ. ഇന്ന ഹാദദ്ദീന യുസ്റുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ ദീൻ യുസ്റാണ്, എളുപ്പമാണ്. ലൻ യുഷാദ്ദ ഹാദദ്ദീന അഹദൻ ഇല്ലാ ഗലബഹു, ദീനിനെ ആരെങ്കിലും തീവ്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ തീവ്രത അവനെ തോൽപ്പിക്കും, പരാജയപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ റഫീഖാണ്. അവൻ എളുപ്പവും മൃദുലതയും സാവകാശവും ഒക്കെ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പാക്കി, ആളുകൾക്ക് പ്രവർത്തിക്കാൻ എളുപ്പാക്കി. ഞെരുക്കം ദീനിൽ പറഞ്ഞില്ല. ഞെരുക്കം ഒരാൾക്ക് അനുഭവിക്കുകയാണ് എങ്കിൽ ദീനിന് ഞെരുക്കുണ്ടായതുകൊണ്ടല്ല, പിന്നെ ആളുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ ഞെരുക്കം വന്നു എന്ന് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ ഞെരുക്കത്തിനപ്പുറം എളുപ്പം കൊണ്ടുവന്ന്, ഇപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത വിധം, അയാൾ രോഗിയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം നിന്ന് നിസ്കരിക്കൽ ഞെരുക്കാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്? അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തു. അപ്പൊ നോക്കൂ, നിങ്ങൾ ദീൻ എളുപ്പമാണ്, ഒരാൾ ഇരുന്ന് നിസ്കരിക്കാനും കഴിയാത്തവനാണ്, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കിടന്ന് നമസ്കരിക്കുവാൻ അനുവാദമേകി. ദീൻ എളുപ്പമാണ്, ഒരാൾക്ക് കിടന്ന് നിസ്കരിക്കാനും പ്രയാസമാണ്, അയാൾക്ക് കണ്ണിമ വെട്ടിക്കാനേ സാധിക്കുകയുള്ളൂ എങ്കിൽ ഇഷാറത്തിലൂടെ നമസ്കരിക്കുവാൻ, ആംഗ്യത്തിലൂടെ നമസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അനുവാദം നൽകി. ദീൻ എളുപ്പമാണ്. വുളു ചെയ്ത് ശുദ്ധി വരുത്താനാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഉളുവ് നിസ്കാരത്തിന് മുമ്പ് ശുദ്ധി വരുത്തണം, കുളിച്ച് ശുദ്ധി വരുത്തണം. പക്ഷെ ഒരാൾക്ക് കുളിക്കാൻ വെള്ളമല്ല, ഉളു ചെയ്യാൻ വെള്ളമല്ല, അല്ലെങ്കിൽ വെള്ളമുണ്ട്, വെള്ളം ഉപയോഗിക്കാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ ഭൂമിയുടെ പ്രതലം, ശുദ്ധമായ മണ്ണ് അല്ലെങ്കിൽ ഭൂമിക്ക് ഉപരി, അതിൽ തയമ്മം ചെയ്യുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകി. ഇങ്ങനെ ദീനിന്റെ വിധികൾ എടുത്തു നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ അതിനെ എളുപ്പമാക്കി. അത് അള്ളാഹു റഫീഖാണ് എന്നതിന്റെ തേട്ടാണ്. അള്ളാഹു ഒരിക്കലും തീവ്രതയും അതേപോലെ തന്നെ കാഠിന്യവും ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ആ നാമം തേടുന്നത്. വിശുദ്ധ ഖുർആൻ എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആൻ, ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, ലിസ്സിക്ർ മനുഷ്യന്മാർക്ക് ഉത്ബുദ്ധരാകാൻ, ഫഹൽ മിൻ മുദ്ദക്കിർ ഇതിൽ ഉത്ബുദ്ധമാകുവാൻ ആളുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ എളുപ്പമാക്കി ആളുകൾക്ക് ഉത്ബുദ്ധരാകാൻ. ഉത്ബോധനം എന്ന നിലക്ക് ഖുർആൻ എളുപ്പമാണ്, ആർക്കും മനസ്സിലാക്കാൻ കഴിയും വിധം എളുപ്പമായ രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ. പക്ഷെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്, ചിലർ പറയും പ്രയാസമുണ്ട്, ഞെരുക്കുണ്ട്. അതെന്തുകൊണ്ടാ? അത് ആളുകളുടെ കുഴപ്പമാണ്. ചിലരുടെ തലയിലേക്ക് തലച്ചോർക്ക് കയറൂല, കാരണം തലച്ചോറിന് സീലാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അഊദുബില്ല. അത് പാപങ്ങളായി, നിഷിദ്ധങ്ങളായി, അതേപോലെ തന്നെ അരുതായ്മകളായിട്ട് തലച്ചോറിന് മറവീണ് അതിലേക്ക് വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ വന്നിറങ്ങാത്ത വിധം കനത്ത മറ തീർക്കപ്പെട്ടിട്ടുണ്ട്. ഖംറുൽ ഉഖൂൽ, തലച്ചോറിനെ ഏൽക്കുന്ന ലഹരി ഉണ്ട്. ആ ലഹരി ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ സ്വാധീനം ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ എന്നാണ്. വിശുദ്ധ ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു റഫീഖാണ് എന്നതിന്റെ തേട്ടങ്ങളിൽപ്പെട്ടതാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ രൂക്ഷതയും തീവ്രതയും വർദ്ധിക്കാൻ ആവശ്യപ്പെട്ട പ്രവാചകനാണ്. യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, നിങ്ങൾ ഞെരുക്കമുണ്ടാക്കരുത് എന്ന് പ്രബോധകരോട് വസിയത്ത് ചെയ്തിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകന്മാരെ പറഞ്ഞയക്കരുത്. യസ്സിറ വലാ തുഅസ്സിറ, രണ്ടുപേരെ പറഞ്ഞയച്ച പറയാണ്, യസ്സിറ നിങ്ങൾ രണ്ടാളും ആളുകൾക്ക് എളുപ്പമാക്കി കൊടുക്കണം, വലാ തുഅസ്സിറ നിങ്ങൾ ഞെരുക്കുണ്ടാക്കരുത്. അതേപോലെ ആളുകളോടുള്ള റസൂലുള്ളാഹി കൽപ്പനയിൽ കാണാം, യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം, നിങ്ങൾ ഞെരുക്കാക്കരുത്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. തിരുനബി ഏറെ സൗമ്യനായിരുന്നു, മൃദുലത ഇഷ്ടപ്പെടുന്ന പ്രവാചകനായിരുന്നു, രൂക്ഷത വർജിക്കുവാൻ ആവശ്യപ്പെടുന്ന പ്രവാചകനായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹത്തിന് അൽ ഇസാബയിൽ കൊടുത്തൊരു സംഭവം, അതെന്താ? അബ്ബാദ് ഇബ്നു ഷുറഹ്ബീൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ബനു ഖുബർ ഗോത്രക്കാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ബനു ഖുബർ ഗോത്രത്തിൽപ്പെട്ട അബ്ബാദ് ഇബ്നു ഷുറഹ്ബീൽ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ മദീനയിൽ വന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോ ആ വർഷം നല്ല വറുതിയുടെ പട്ടിണിയുടെ വർഷത്തിലാണ് അദ്ദേഹം മദീനയിൽ വന്നത്. അപ്പൊ വിശന്ന് പൊരിഞ്ഞാണ് അയാൾ മദീനയിൽ കാലുകുത്തിടത്. അയാൾ അദ്ദേഹം പറയാണ്, ഫഅതൈതു ഹായിത മിൻ ഹൈതാനിഹ, മദീനയിൽ കുറെ തോട്ടങ്ങളാണല്ലോ, ഈത്തപ്പന തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ അങ്ങനെ കുറെയാണ്. ഒരു തോട്ടത്തിൽ ഞാൻ ചെന്നു, അങ്ങനെ ഫഅഖത്തു സുംബുലൻ ഫഫറക്തുഹു ഫഅകൽതുഹു, ആ തോട്ടത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്ത്, ഒരു ധാന്യക്കൊല എടുത്തിട്ട് എന്ത് ചെയ്ത്, അതിന്റെ തൊലി ഇരിച്ചിട്ട് ഞാൻ ആ ധാന്യം തിന്നു. വജാൽതുഹു ഫി കിസായി, കുറച്ച് ഞാൻ എന്റെ വസ്ത്രത്തിൽ പൊതിയും ചെയ്തു. വിശപ്പ് കാരണത്താൽ പട്ടിണി വെട്ടിപ്പെട്ടിട്ട് ആ ഗോത്രത്തിന് മുമ്പ് ഓടിയതാണ്. അങ്ങനെ മദീനയിലെത്തി, ഒരു തോട്ടത്തിൽ കയറിയിട്ട് ഒരു ധാന്യക്കൊല എടുത്തിട്ട് എന്ത് ചെയ്ത്, അതിന്റെ തൊലി ഉരിച്ച് കുറച്ച് തിന്ന് വിശപ്പ് മാറ്റി, ബാക്കിയുള്ളത് എന്ത് ചെയ്ത്, മുമ്പേ മുമ്പേ തട്ടത്തിൽ കെട്ടി. അദ്ദേഹം പറയാണ്, ഫജാ സാഹിബുൽ ഹായിത, ആ തോട്ടത്തിന്റെ മുതലാളി വന്നു. അങ്ങനെ ഫദറബനി വഅഖദ സൗബി, അദ്ദേഹം എന്നെ പുതിരെ തല്ലി. മാത്രമല്ല, എന്റെ അടുത്തുള്ള വസ്ത്രം ഉണ്ടല്ലോ, അത് മുമ്പേ പിടിച്ചു വാങ്ങും ചെയ്തു, മുതലാളി പിടിച്ചു വാങ്ങും ചെയ്തു. അബ്ബാദ് ഇബ്നു ഷർഹബീൽ പറയാണ്, ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫഅഖ്ബർതു, തിരുനബിയോട് ഞാൻ കാര്യം പറഞ്ഞു. ഫഖാല ലിറജുൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ തോട്ടത്തിന്റെ മുതലാളിനോട് പറഞ്ഞത്, മാ അതഅംതഹു ഇസ് കാന ജാഇയൻ ഔ സാഖിബൻ, പട്ടിണിയിൽ വറുതിയിൽ കഴിയുന്ന മനുഷ്യനാണ്, നിങ്ങൾ അയാൾക്കൊട്ട് തിന്നാൻ കൊടുത്തതുമില്ല, വല അല്ലം തഹു ഇസ് കാന ജാഹിലൻ, അയാൾ ജാഹിലാണ്, വിവരമില്ലാത്ത മനുഷ്യനാണ്, ഗ്രാമീണതയിൽ നിന്ന് വന്നതാണ്. ആ ഗ്രാമീണനായ ആ വിവരദോഷിയെ, അറിവില്ലാത്ത മനുഷ്യനെ നിങ്ങളോട്ട് പഠിപ്പിച്ചതുമില്ല എന്നാണ് തോട്ടത്തിന്റെ മുതലാളിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഫാമറഹു നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫറദ്ദ ഇലൈഹി സൗബഹു, വസ്ത്രം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. വആമറ ലഹു ബിവസ്തിൻ മിൻ ത്വആമിൻ ഔ നിസ്വ വസ്ത്, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഒരു വസ്ത്, അഞ്ച് സാഴ് അല്ലെങ്കിൽ അര വസ്ത്, രണ്ടര സാഴ് ഭക്ഷണം ആ മനുഷ്യന് നൽകാൻ വേണ്ടിയിട്ട് ആജ്ഞാപിക്കേണ്ടായിരുന്നാണ്. അബ്ബാദ് ഇബ്നു ഷർഹബീലിന് നൽകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. അൽ ഇസാബയിൽ ഇബ്നു ഹജർ ഉദ്ധരിച്ചതാണ്, ഇതിന്റെ സനദ് സഹീഹാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അബ്ബാദ് ഇബ്നു ഷർഹബീൽ, അദ്ദേഹം ഒന്ന് ജാഹിലാണ്, അറിവില്ലാത്ത മനുഷ്യനാണ്, രണ്ട് ആ നാട്ടുകാർക്ക് ഭയങ്കര പട്ടിണി പിടികെട്ടു ഒരു വർഷത്തിൽ. അങ്ങനെയാണ് മൂപ്പർ ആ നാട് വിട്ട് ഓടി വരുന്നത് മദീനത്തേക്ക്. അപ്പൊ മദീനത്ത് വന്ന് നോക്കുമ്പോൾ നല്ല തോട്ടങ്ങൾ കൊശിയാണ്. അപ്പൊ ഒരു തോട്ടത്തിൽ കയറിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു, ഒരു ധാന്യക്കോല എടുത്തിട്ട് വേഗം അത് തൊലിച്ച് തിന്നും ചെയ്തു, ബാക്കിയുള്ളത് മൂപ്പർ തട്ടത്ത് കെട്ടുകയും ചെയ്തു. ഓട്ടത്തിൻ്റെ മുതലാളി വന്നപ്പം ഒരു ഇയാളെ പിടിച്ച് പൊതിരെ തല്ലി ആ തട്ടം പിടിച്ചു വാങ്ങി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ പട്ടിണി കോലത്തെ ഒന്നും പറഞ്ഞില്ല. പിന്നെയോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശകാരിച്ചത് ആ തോട്ടത്തിൻ്റെ ഉടമയാണ്. പട്ടിണിയിൽ പൊറുതി മുട്ടി അവനെ തിന്നാൻ കൊടുത്തിട്ട് സഹായിച്ചതുമില്ല, അറിവില്ലാത്തവനാണെന്നുള്ള ആൾക്കിട്ട് പഠിപ്പിച്ചതുമില്ല. സുഹൃത്തെ മോഷ്ടിക്കാൻ പാടില്ല, ചോദിച്ചിട്ട് വല്ലതും എടുത്ത് തിന്നാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ എന്ന് പഠിപ്പിച്ചതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? തട്ടം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ്. പിന്നെയോ ഒരു വസ്ക് അഞ്ച് സാ ഗോതമ്പ് അല്ലെങ്കിൽ ഭക്ഷണം അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ സഹായിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി എന്നാണ്. ഇത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൃദുല സൗമ്യ പെരുമാറ്റത്തിന്റെ ചരിത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഫീഖായിരുന്നു, അങ്ങനെയുള്ള പ്രവാചകനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ എളുപ്പമാണ്, രൂക്ഷത ഇല്ലാത്ത ദീനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എളുപ്പമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം തങ്ങൾ റഫീഖാണ്. തിരുദൂതർ ഏറെ സൗമ്യനായിരുന്നു, സഹനശീലനും അതേപോലെ തന്നെ മൃദുലതയിൽ പെരുമാറുന്ന വ്യക്തിത്വവുമായിരുന്നു എന്നുള്ളതാണ്. ഇനി ചില തിരുമൊഴികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താ തിരുമൊഴികൾ? അള്ളാഹു റഫീഖാണ് എന്നതിൻ്റെ തേട്ടം എന്തി എന്നറിയിക്കുന്ന തിരുമൊഴികളാണ്. അള്ളാഹു റഫീഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൗമ്യത ഇഷ്ടപ്പെടുന്നു, രൂക്ഷത അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, തീവ്രത അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹു മൃദുലതയും സൗമ്യതയുമാണ് ഇഷ്ടപ്പെടുന്നത്. ആ വിഷയം അറിയിക്കുന്ന തിരുമൊഴി എന്താണ്? ഒന്ന് നമ്മൾ കേട്ടു, യുഹിബ്ബു റിഫ്ഖ് ഫിൽ അംരി കുല്ലിഹി, എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സൗമ്യത ഇഷ്ടപ്പെടുന്നു എന്നാണ്. രൂക്ഷത ഇഷ്ടപ്പെടുന്നില്ല, തീവ്രത ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജരീർ ബിൻ അബ്ദുള്ളയിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ, മൈ യുഹ്റമു റിഫ്ഖ് യുഹ്റമുൽ ഖൈർ, മൈ യുഹ്റമു റിഫ്ഖ്, മൃദുലത ഒരാൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ യുഹ്റമുൽ ഖൈർ, അയാൾക്ക് ഖൈറും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾ സൗമ്യനല്ലെങ്കിൽ അയാൾക്ക് ഒരു നന്മയില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരാൾ മൃദുലനല്ലെങ്കിൽ അയാൾക്ക് ഒരു ഖൈറും ഇല്ലെന്നാ പറഞ്ഞ അർത്ഥം. അള്ളാഹു ആർക്കാണ് മൃദുലതയും സൗമ്യതയും തടഞ്ഞത്? അയാൾക്ക് ഖൈറ് തടയപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അയാൾക്ക് ഖൈർ നൽകിയിട്ടില്ല. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വശം. രൂക്ഷത, തീവ്രത, ഇതാണ് ഒരാളുടെ കയ്യിലിരിപ്പെങ്കിൽ അയാൾ ഷെറാണ്, അയാൾക്ക് ഖൈർ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. മാത്രമല്ല, ഇനി തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീടുകളുമായി ബന്ധപ്പെട്ട് പറയാണ്, എന്താ, മാ ഉഅതിയ അഹ്ലു ബൈതിനി റിസ്ഖ ഇല്ലാ നഫഅഹും വലാ മുനിഉ ഇല്ലാ ദറഹും. മാ ഉഅതിയ അഹ്ലു ബൈതിൻ, ഒരു വീട്ടുകാർക്ക് നൽകപ്പെട്ടിട്ടില്ല അറിഫ്ഖ്, മൃദുലത, സൗമ്യത, ഇല്ലാ നഫഅഹും, അത് അവർക്ക് ഉപകരിക്കാതെ. അപ്പൊ ഒരു വീട്ടുകാർക്ക്, കുടുംബത്തിന് അള്ളാഹു സൗമ്യതയും മൃദുലതയും നൽകിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് ഉപകാരമാണ്, അതവർക്ക് ഗുണാണ്. വമാ മുനിഉഹു ഇല്ലാ ദറഹും, ഒരു വീട്ടുകാർക്ക് അള്ളാഹു സൗമ്യതയും മൃദുലതയും തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലാ ദറഹും, അതവർക്ക് വിനയാണ്, ഉപദ്രവമാണ്. ഏതൊരു വീട്ടുകാർക്കാണോ സൗമ്യതയും മൃദുലതയുള്ളത് ആ വീട് നല്ല വീടാണെന്നർത്ഥം. അതില്ലാത്ത വീട് എന്താ? നാഥനില്ല പട നായപ്പട അറിഞ്ഞ പോലെ, പടയുടെ വീടായിരിക്കും. കച്ചറ, ബഹളം, ഭാര്യയും ഭർത്താവും തമ്മിൽ, അതേപോലെ തന്നെ രക്ഷിതാക്കളും മക്കളും തമ്മിൽ, വീട്ടുകാരും അയൽപക്കവും തമ്മിൽ, വീട്ടിലുള്ള ഇതര മെമ്പർമാർ അന്യോന്യം, എന്നും കലാപമായിരിക്കും, കലഹമായിരിക്കും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൃദുലത ഒരു വീട്ടുകാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതവർക്ക് ഉപകരിക്കും, മൃദുലത ഒരു വീട്ടുകാർക്ക് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതവർക്ക് വിനയാണ്, അപകടമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറയുന്നത്. സഹീഹായ ഹദീസാണ്. മാത്രമല്ല, ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, ഇന്നല്ലാഹു അസ്സ വജല്ല ലയുഅതി അലൽ റിസ്ഖി മാ ലാ യുഅതി അലൽ ഖുർഖി, ഇന്നല്ലാഹ ലയുഅതി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അല റിഫ്ഖി, മൃദുല സമീപനങ്ങൾക്കും മൃദുല പെരുമാറ്റങ്ങൾക്കും. മാ ലയുഅതി അലൽ ഖുർഖി, തീവ്രതക്ക് നൽകാത്തത്, തീവ്ര സമീപനങ്ങൾക്ക് നൽകാത്തത് അല്ലാഹു മൃദുല സമീപനങ്ങൾക്ക് നൽകുന്നതാണ്. അത് പ്രതിഫലമായിട്ടും അനുഗ്രഹമായിട്ടും അല്ലാഹു നൽകും. വൈദ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ ആതാഹു റിഫ്ഖ്, അല്ലാഹു അയാൾക്ക് റിഫ്ഖ് നൽകുന്നതാണ്. ഒരു ദാസനെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അയാൾക്ക് അല്ലാഹു റിഫ്ഖ് നൽകും. റിഫ്ഖ് പറഞ്ഞാൽ എന്താ? അത് സൂപ്പർ മാർക്കറ്റിൽ റിയാലിനി കഷറിട്ടുന്ന സംഗതിയല്ല. പിന്നെയോ, അത് മനുഷ്യന്റെ സ്വഭാവമാണ്, ഉത്തമ ഗുണമാണ്. മൃദുലത, സൗമ്യത, മനുഷ്യന്മാരോടുള്ള വർത്തനത്തിൽ, അയൽപക്കത്തോടുള്ള വർത്തനത്തിൽ, മക്കളോടുള്ള വർത്തനത്തിൽ, ഭാര്യമാരോടുള്ള വർത്തനത്തിൽ, ഭാര്യമാർ ഭർത്താക്കന്മാരോടുള്ള വർത്തനത്തിൽ, സ്വന്തം ശരീരത്തോടുള്ള വർത്തനത്തിൽ, ഇൻഷാല്ലാ അതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് വരുന്നുണ്ട്, ഒക്കെ മൃദുലത. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസൻ ദാസനെ ഇഷ്ടപ്പെട്ടാൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അപ്പൊ പഠിച്ചവൻ നമുക്ക് അവന്റെ ഇഷ്ടം കരിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ നിദർശനവും ലക്ഷണവുമാണ് നമ്മളുടെ സൗമ്യത, നമ്മളുടെ മൃദുലത. എന്നിട്ട് തിരുനബി തുടർത്തുകയാണ്, മാ മിൻ അഹ്ലി ബൈതിൻ യുഹ്റമൂന റിസ്ഖ ഇല്ലാ ഖദ് ഹുരിമു, ഏതൊരു വീട്ടുകാർക്കാണോ റിസ്ക് ഹറാമാക്കപ്പെട്ടത്, നിഷിദ്ധമാക്കപ്പെട്ടത്, ഇല്ലാ ഖദ് ഹുരിമു, അവർക്ക് നന്മകളെല്ലാം തടയപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ ആ വീട്ടിലൊരു നന്മയില്ല. പിന്നെ ആ വീട്ടിലുള്ളത് എന്താ? ആരടാന്ന് വെച്ചാൽ ഞാനടാ, അതാണ്ടായ പോട പോടി ഇതന്നെ ഉണ്ടായത്. അസ്മയിന്റെ ഒരു കഥ വായിച്ചു ഓർക്കുന്നുണ്ട്. എന്താ കഥയിലുള്ള അറിയോ? ഒരു അറബിയും ഒരു അറബിയത്തുമാണ്, ഒരു ഗ്രാമീണ അറബി, ഒരു ഗ്രാമീണതയിൽ ഒരു പെണ്ണ്. ആളുകൾ തെറ്റി പറയും കാട്ടറബി കാട്ടറബി ചെയ്യുന്നു അല്ലേ. പക്ഷെ ഈ ഗ്രാമീണ പെണ്ണ് വളരെ സുന്ദരിയാണ്. ഈ അറബി ആകട്ടെ വിരൂപനാണ്, വളരെ വിരൂപനാണ് ആ അറബി, കാണാൻ ചെയ്യലില്ല. പക്ഷെ പെണ്ണ് ഭയങ്കര ചേലും ചോർക്കുകയാണ്, വളരെ സുന്ദരിയാണ്. അപ്പൊ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ ഫിത്തിനെ ഉദ്ദേശിക്കും. അപ്പൊ ഈ പെണ്ണിനോട് ചെന്നിട്ട് പറയാണ്, പെണ്ണ് എത്ര സുന്ദരിയായിട്ട് നീ എങ്ങനെ ഇയാളൊപ്പം പോർക്കണേ, ഇത്ര ചൊർക്കുള്ള നീ എങ്ങനെയാണ് ഈ വിരൂപനോടൊപ്പം കഴിയണ്. അപ്പൊ പെണ്ണ് പറഞ്ഞ എന്താണെന്നറിയോ? ആള് പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തോ ഒരു തെറ്റ് അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട്, അതിന് അള്ളാഹു എനിക്ക് നൽകിയ ശിക്ഷയാണ് ഇയാള്. അയാൾ എന്തോ ജീവിതത്തിൽ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, അയാൾക്ക് അള്ളാഹു നൽകിയ പ്രതിഫലമാണ് ഞാന്, കൂലിയാണ് ഞാന്. എന്താ ഇപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം? അവർ തമ്മിലുള്ള മനസ്സെങ്ങനെ? ഈ മനസ്സിലെങ്ങനെയാണ് ആ ബന്ധം തുടർന്നു പോവുക? അസ്മായ അതിനു വേണ്ടിയിട്ടാണ് ആ ചരിത്രം ഉദ്ധരിച്ചത്. ഏതായാലും പൊരുത്തല്ലാതെ, സൗമ്യതയും മൃദുലതയും ഇല്ലാതെ ബന്ധം തുടരുക എന്നുള്ളത് സാധ്യമല്ല, അത് അസാധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന് റിഫ്ത്ത്, മൃദുലതയും സാവകാശവും അതേപോലെ തന്നെ സൗമ്യതയും പറഞ്ഞിട്ടില്ല എങ്കിൽ, വിധിച്ചിട്ടില്ല എങ്കിൽ, നന്മകളെല്ലാം അവർക്ക് വിധിച്ചിട്ടില്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഈ തിരുമൊഴിയുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പെരുമാറ്റത്തിൽ വീട്ടിലുള്ള മെമ്പർമാർ, മാതാപിതാക്കളാകട്ടെ, ജ്യേഷ്ഠാഞ്ചന്മാരാകട്ടെ, സഹോദര സഹോദരി ആകട്ടെ, പിന്നെ ഭാര്യമാർ മക്കൾ, ഇവരോടൊക്കെ നമ്മുടെ പെരുമാറ്റത്തിൽ, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള പെരുമാറ്റത്തിൽ ഈ റിസ്ക് എന്ന ഗുണമുണ്ടോ? അള്ളാഹു നമുക്ക് ഖൈറ് വിരിച്ചിട്ടുണ്ട്, റിസ്ക് ഇല്ലേ? അള്ളാഹു നമുക്ക് ഖൈറ് തടഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു റഫീഖാണ്, അവൻ റിസ്കിനെ ഇഷ്ടപ്പെടുന്നു, റിസ്ക് ഉള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി നോക്ക് മറ്റൊരു ഹദീസ്, ഇന്ന റിസ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു ولا ينزع من شيء الا شانه. നല്ല ഗംഭീരമായ ഹദീസ്. ഇന്ന റിഫ്, തീർച്ചയായും മൃദുലത, സൗമ്യത, അത് ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു, ഒരു സംഗതിയിൽ അതുണ്ടെങ്കിൽ, മൃദുലതയുണ്ടെങ്കിൽ, സൗമ്യതയുണ്ടെങ്കിൽ, ഇല്ലാ സാനഹു, സൗമ്യതയും മൃദുലതയും അതിനെ അലങ്കരിക്കും, മോടി കൂട്ടും, ഭംഗി കൂട്ടും. വല യുൻസഉ മിൻ ഷൈഇൻ,
ഒരു സംഗതിയിൽ നിന്ന്, വസ്തുവിൽ നിന്ന്, ഒരു പ്രവൃത്തിയിൽ നിന്ന്, സംഗതിയിൽ നിന്ന് സൗമ്യതയെയും മൃദുലതയും ഊരിയെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നന്നായി മൃദുലത ഇല്ല എങ്കിൽ ഇല്ല ഷാനഹു, ആ സംഗതി ആകെ റപ്പാകും. അതാണ് ഇതർത്ഥം. അപ്പൊ ഒരു വസ്തുവിന് മൃദുലത സീനത്താണ്, അലങ്കാരമാണ്. മൃദുലതയില്ലാത്ത ഒരു വസ്തു, മൃദുലതയില്ലായ്മ ക്ഷീണത്താണ്, എന്താ വൈകൃതമാണ്. അപ്പൊ ഏതൊരു പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സാവകാശം മൃദുലത സൗമ്യത, അത് ആ പ്രവൃത്തിയെ മാറ്റുകൂട്ടും മൊഞ്ചുകൂട്ടും. രൂക്ഷത ആ പ്രവൃത്തിയെ കോലം കെടുത്തും ഭംഗി കെട്ടതാക്കും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും എന്താ വേണ്ടത്? പെരുമാറ്റം മൃദുലമാക്കുക, സ്വഭാവം സൗമ്യമാക്കുക എന്നുള്ളതാണ്. എല്ലാം ഇവിടെ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളതാണ്. ഇനി നോക്കൂ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ്, ഇന്നമൻ ഉഅതിയ ഹബ്ബഹു മിനർ റിസ്ഖ് ഫഖദ് ഉഅതിയ അല്ലാഹ് ഹബ്ബഹു മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ വസിലത്തുർ റഹീമി വഹുസ്നുൽ ഖുൽഖി വഹുസ്നുൽ ജവാർ യഅമുറാനി ദിയാർ വയസീദാനി ഫിൽ ആമാർ. എന്താ ഇന്നമൻ ഉഅതിയ ഹബ്ബഹു മിനർ റിസ്ഖ്, സൗമ്യതയിൽ നിന്ന് മൃദുലതയിൽ നിന്ന് ഒരു വിഹിതം വല്ലവർക്കും നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫഖദ് ഉഅതിയ ഹബ്ബഹു മിനൻ ഖൈരി ദുനിയാ വൽ ആഖിറ, അയാൾക്ക് ഇഹത്തിലെയും പരത്തിലെയും ദുനിയാവിലെയും ആഖിറത്തിലെയും നന്മയിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ദുനിയാവിൽ സൗമ്യ സ്വഭാവം, മൃദുല സ്വഭാവം, അതിൽ നിന്നൊരു വിഹിതം നൽകപ്പെട്ട ഒരു വ്യക്തി, അയാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നന്മയുടെ ഒരു വിഹിതം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ പ്രവാചകൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ പെരുമാറ്റങ്ങളിൽ എത്ര സൗമ്യത ഉണ്ടോ, എത്ര മൃദുലത ഉണ്ടോ, അതിൻ്റെ ഒരു വിഹിതം, ആ വിഹിതത്തിനനുസരിച്ചാണ് നമുക്ക് ഇഹത്തിൽ ഖൈർ നന്മ, പരത്തിൽ ഖൈർ. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് തിരുനബി പറയാണ് വസീലത്തുർ റഹീം, കുടുംബ ബന്ധം ചേർത്തൽ, വഹ്സനുൽ ഖുലുഖ് സൽ സ്വഭാവം, വഹ്സനുൽ ജിവാർ നല്ല അയൽപ്പക്ക ബന്ധം, യഅമുറാനി ദിയാർ വയസീദാനി ഫിൽ ആമാർ ആയുസ് കൂട്ടുകയും വീടുകളെ ധന്യമാക്കുകയും നാഗരികമാക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സൽസ്വഭാവം, നല്ല അയൽപ്പക്ക ബന്ധം, കുടുംബ ബന്ധം ചേർത്തൽ, ഇത് ഒരാളുടെ ആയുസ് കൂട്ടിക്കൊടുക്കും. അതേപോലെ തന്നെ അത് ധാർമ്മികമായി വീടുകളെ സജീവമാക്കും, നാഗരികമാക്കും. ഇതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് എന്താ? സൗമ്യതയും മൃദുലതയും. കാരണം എന്താ? നല്ല സ്വഭാവം ഉണ്ടാകണമെങ്കിലും അതേപോലെ തന്നെ നല്ല കുടുംബ ബന്ധം നേരിക്ക് ചേർക്കണമെങ്കിലും നല്ല അയൽപ്പക്ക ബന്ധം വെച്ച് പുലർത്തണമെന്നുണ്ടെങ്കിലും അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണിത്, മൃദുല പെരുമാറ്റം, അതേപോലെ സൗമ്യമായ ശീലങ്ങൾ, പെരുമാറ്റങ്ങൾ. അതില്ല എങ്കിൽ വെട്ടൊന്ന് കഷ്ണം രണ്ട്, ഖലാസ്, വെട്ടൊന്ന് കഷ്ണം രണ്ട്. തലാക്ക് മൂക്കിൻ്റെ അവിടെ ആയിരിക്കും, ഒറ്റ തുമ്മലിന് തലാക്ക് മൂന്നും തെറിക്കണ പോലെ ആയിരിക്കും. അതേപോലെ തന്നെ ബന്ധവിച്ഛേദനങ്ങൾ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലം തങ്ങൾ ഇത്തരത്തിൽ തിരുമൊഴികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു റഫീഖാണ്, റിസ്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആകുന്നു എല്ലാ കാര്യങ്ങളിലും റിസ്ക്. സ്വന്തത്തിന്റെ വിഷയത്തിൽ ഒരാൾ റഫീഖായിരിക്കണം. എന്താ സ്വന്തത്തിന്റെ വിഷയത്തിൽ റഫീഖ് എന്ന് പറഞ്ഞാൽ? ഒരു ചരിത്രമുണ്ട്. ഹൗല ബിന്ത് തുഐബ് എന്ന് പറയുന്ന ഒരു മഹദി, അവർ ബനു അസദ് ഗോത്രക്കാരിയാണ്. ബനു അസദ് ഗോത്രക്കാരിയായ ഹൗല ബിന്ത് തുഐബ് എന്ന് പറയുന്ന മഹദി ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തുകൂടി നടന്നുപോയി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ട്. ഹൗല നടന്നുപോയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലേ, ഹാദിഹി അൽ ഹൗല ബിന്ത് തുഐബ്, ഇത് ഹൗലയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ ഹൗല ബിന്ത് തുഐബിനെ ആയിഷമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണേ? അവരിലെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇതിനാ നാട്ടിൽ ആദ്യം പോണ പെണ്ണുങ്ങളെ കാണിച്ചു കൊടുക്കണേ, ഭർത്താവിന് സ്ത്രീകൾ കാണിച്ചു കൊടുക്കൂല. അസമയം അവരെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാ? ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണ്? അന്നഹ ലാ തനാമു ബില്ലൈൽ, അവര് രാത്രി ഉറങ്ങൂല എന്നുള്ളതാണ്. ആ സ്ത്രീ രാത്രി ഉറങ്ങൂല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അങ്ങനത്തെ ഹൗലയാണ് ആ പെണ്ണാണ് അത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായി എന്തിനാ രാത്രി ഉറങ്ങാതിരിക്കണത്. ഇന്നൊക്കെ ആണെങ്കിൽ പല സാധ്യതകളുണ്ട്. കുറെ ചാനലുകൾ തീർക്കാനുണ്ട് ഹത്തം, അതേപോലെ തന്നെ കുറെ സീരിയലുകൾ തീർക്കാനുണ്ട്, അതേപോലെ തന്നെ കുറെ പിന്നെ 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 മെസ്സേജുകൾ വായിക്കാനുണ്ട്, കുറെ പിന്നെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടതൊക്കെ തീർത്തിട്ട് വേണ്ടേ? അപ്പൊ അങ്ങനെ കുറെ സാധ്യതകളുണ്ട്. പക്ഷെ അന്നൊരു പെണ്ണ് രാത്രി ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കാം അവര് ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്ന സ്ത്രീയാണ്. ഉറങ്ങാതെ ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്ന പെണ്ണായിരുന്നു ആര്? അൽ ഹൗല ബിന്ത് തുഐബ് റളിയല്ലാഹു തആല അൻഹ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ലാ തനാമുല്ലൈൽ, രാത്രി ഉറങ്ങാതെ ഇരിക്കെ, അവർ രാത്രി ഉറങ്ങാതിരിക്കെ, ഖുദു മിനൽ അമലി മാ തുതീഖൂൻ ഫവല്ലാഹി ലാ യസ്അമുല്ലാഹ ഹത്താ തസ്അമു. നിങ്ങൾക്ക് കഴിയണത്ര അമലി ചെയ്താൽ മതി, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മടുപ്പുണ്ടാണ് ഇവരെ അള്ള മടുക്ക് മടുപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾ അമലെടുത്ത് മടുക്കേണ്ട കാര്യമല്ല. അള്ളാഹു ഒരിക്കലും മടുക്കൂല. അള്ളാഹു നമ്മൾ ചോദിക്കണം, അള്ളാഹു നൽകും. നമ്മൾ ആവശ്യപ്പെടണം, അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. നിസ്കരിക്കണം എന്തിനാ? അള്ളാഹിനോട് യാചിക്കാനും ചോദിക്കാനും അല്ലേ? അള്ളാഹുക്ക് ഒരു മടുപ്പൂല, അള്ളാഹു യഥേഷ്ടം നൽകും. നിങ്ങൾക്ക് കഴിയണത്ര നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞു, ഉറക്കൊഴിച്ചിട്ട് രാത്രി നമസ്കരിക്കണ്ട എന്ന് അവരുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പൊ സ്വന്തത്തോട് ഒരാൾ സൗമ്യനാകണം, സ്വന്തത്തിന്റെ വിഷയത്തിൽ ഒരാൾ മൃദുലനാകണം എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പകലൊക്കെ സുന്നത്ത് നോമ്പാ, രാത്രിയിൽ ഖിയാമുല്ലൈൽ വന്നു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വിഷയെത്തി. തിരുനബി അബ്ദുള്ളാനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? യാ അബ്ദുള്ളാ ഇബ്നു അംർ ബലഗനി അന്നക തസൂമുൽ നഹാർ വതഖൂമുൽ ലൈൽ, നിങ്ങൾ രാത്രി മുഴുവൻ നിസ്കരിക്കുകയാണ്, പകലെല്ലാം നോമ്പെടുക്കുകയാണ് എന്നുള്ള വിവരം എനിക്കെത്തിയിട്ടുണ്ട്. ഫല തഫൽ, അങ്ങനെ വേണ്ട. അലതൂലും നിസ്കാരവും അലതൂലും നോമ്പും അത് വേണ്ട. ഫൈനലി ജസദി കാലൈക ഹഖ, ഫൈനലി ജസദി കാലൈക ഹവ, അങ്ങനെ നിന്റെ ശരീരത്തിന് നിനക്ക് ബാധ്യതയുണ്ട്. വലി ഐനി കാലൈക ഹവ, കണ്ണിന് ശരീരത്തിൽ ബാധ്യതയുണ്ട്, നിന്നിൽ നിന്ന് കിട്ടേണ്ട ബാധ്യതയുണ്ട്. അതേപോലെ വൈനലി സൗജി കാലൈക ഹവ, ഭാര്യക്കും നിന്നിൽ നിന്ന് കിട്ടേണ്ട അവകാശമുണ്ട്. അതുകൊണ്ട് ശരീരത്തിന് നൽകേണ്ട അവകാശം റെസ്റ്റ് അത് ശരീരത്തിന് കൊടുക്കണം. കണ്ണിന് കൊടുക്കേണ്ട അവകാശമാണ് ഉറക്കം റെസ്റ്റ്, അത് കണ്ണിന് കൊടുക്കണം. ഭാര്യക്ക് നിന്നിൽ നിന്നുള്ള അവകാശമാണ് അവരോടൊപ്പമുള്ള കിടപ്പറ പങ്കിടലും ക്ഷയ സഹനവും, അത് കൊടുക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവന് റഫീഖ് ആവണം. ആരോട്? സ്വന്തത്തോട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു റഫീഖാണ്, അവൻ്റെ റിസ്ഖിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ സംഗതിയിലും. ദീന് തീവ്രതമാക്കുന്നവർക്ക് തീവ്രതയാണ് ഉണ്ടാകുക. അവസാനം ദീൻ അവരെ തോൽപ്പിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശറാക്കിയതിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നോക്കി നിങ്ങൾ, നേർച്ച. എന്താ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് വരില്ല ഈ ചന്ദനക്കുടം ഈ അടിച്ചുപൊളിയാണ്, അതല്ല നേർച്ച ഇസ്ലാമിൽ. പിന്നെ അത് അനിസ്ലാമികതയാണ് ഈ ചന്ദനക്കുടം. പിന്നെ അതേപോലെ തന്നെ പെട്ടി വരവ്, സിമ്പൽപ്പോക്ക്, ആനപ്പോക്ക്, ഇതൊക്കെ ഇസ്ലാമിലെ നേർച്ചല്ല. നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നേർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുവദനീയമായ ഒരു സംഗതി, അല്ലെങ്കിൽ സുന്നത്തായ ഒരു സംഗതി ഒരാൾ തനിക്ക് നിർബന്ധാക്കലാണ്. അനുവദനീയമായൊരു സംഗതി ഒരാൾ എന്ത് ചെയ്ത്? നേർച്ചയാക്കി. അതോടുകൂടി അത് നിർബന്ധമായി. സുന്നത്തായ ഒരു സംഗതി ഒരാൾ നേർച്ചയാക്കി, അത് നിർബന്ധമായി. ഇപ്പൊ തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. ഒരാൾ പറയാനാ, അടുത്ത തിങ്കളാഴ്ച നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അപ്പൊ സുന്നത്തായ സംഗതി എന്താ? ഇയാൾ ഇയാൾക്ക് നിർബന്ധമാക്കി. ആ നോമ്പെടുക്കൽ നിർബന്ധമാണ്, അതൊഴിവാക്കാൻ പറ്റൂല. അപ്പൊ നോക്കൂ, നിങ്ങൾ സുന്നത്തായ ഒരു സംഗതിയെ അനുവദനീയമായ ഒരു സംഗതിയെ ഒരാൾ നേർച്ചയാക്കുമ്പോൾ എന്താക്കാണ്? അത് തനിക്ക് തീവ്രാക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല എന്താ ചെയ്തത്? അള്ളാഹു തീവ്രാക്കി. നേർച്ച നിറാൻ നിർത്തി നോറ്റി വിട്ട് തന്നെ വേണം. നേർച്ച നിവർത്തി അത് നേരുക തന്നെ വേണം. അത് അത് പൂർത്തീകരിക്കുക തന്നെ വേണം. അതില്ലെങ്കിലും അള്ളാഹു നിർബന്ധാക്കിയിട്ടില്ല. തിങ്കളാഴ്ച നോമ്പ് നോക്കണമെങ്കിൽ നോക്കാം, നോക്കാതിരിക്കാം. പക്ഷെ തനിക്കൊരാൾ തീവ്രാക്കിയപ്പോൾ എന്തായത്? അള്ളാഹു സുബ്ഹാന തആല അത് നിർബന്ധാക്കി. ഇത് ശറഈയായിട്ട് തന്നെ നമ്മൾ തീവ്രാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മളോട് തീവ്രത ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഖദരിയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഏതൊരു വിഷയത്തിൽ തീവ്രത കാണിച്ചിട്ടുണ്ടോ നമ്മൾ ആ തീവ്രതയാൽ തോൽക്കും. അതിന്റെ ഉദാഹരണമാണ് വസ്വാസിൽ കുടുങ്ങുന്നവർ. ചിലർക്ക് ശുദ്ധി വരുത്തിയാലും അത് തീരൂല. വരച്ചരച്ച് ശരിക്കും എന്താ, വെള്ളം എടുത്ത് ചുളിവുകളൊക്കെ നനച്ച് വരച്ച് വിരലുകളൊക്കെ വിടർത്തി കഴുകിയാൽ മതി. മുഖം കഴുകുമ്പോൾ മുഖം കഴുകുക. തിങ്ങിയ താടിയാണ് എങ്കിൽ ഒന്ന് ചിക്ക അകറ്റുക. ചിക്ക അകറ്റൽ എന്താണ്? അത് സുന്നത്താണ്. ചില ആളുകൾ വസ്വാസിലായിട്ട് എന്ത് ചെയ്യും? ഓരോ രോമവും കഴുകും. ചിലരിങ്ങനെ ഒരച്ച് എന്താ സംഭവിക്കുക? ആ വസ്വാസ് അയാൾ അത് ദീനിൽ അള്ളാഹു പറഞ്ഞതല്ല. പിന്നെ ഒരാൾ സ്വന്തത്തിൽ വരുത്തുന്ന തീവ്രതയാണ്. ആ തീവ്രതയാൽ അയാൾ നശിക്കും. മനസ്സിലായി? ഒതുകൊടുക്കാൻ ആകെ 2 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഇനി കുറച്ച് സമയം മതി. ചിലർക്ക് ഒതുകൊടുക്കാൻ അരമണിക്കൂറും മതിയാവില്ല. ഒതു ചെയ്ത് ഒന്ന് ഇതും ശുദ്ധിയായ എത്ര ഫോൺ വിളികൾ വരും. ഉസ്താദ് അങ്ങനെ ഒരു തോന്നലാണ്, ഉസ്താദ് ഇങ്ങനെ ഒരു തോന്നലാണ്. ചില അവർ ജനാബത്ത് കുളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുളിന്റെ കോലം പറയുന്നിട്ടുണ്ടെങ്കിൽ മഹാ ഇടങ്ങാറാണ്. അത് പിന്നെയും സംശയമാണ്, ഞാൻ അവിടെ തേച്ചിട്ടുണ്ടോ, ഇവിടെ ഇരച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ അവിടെ നനഞ്ഞിട്ടുണ്ടോ, ഇവിടെ നനഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ വസ്വാസ്. ആ വസ്വാസിൽ എന്താണ്? ഒരാള് അയാളോട് തീവ്രത പുലർത്തുകയാണ്. ആ തീവ്രത അയാൾ പിന്നീട് അയാൾ നശിക്കണ രംഗം അവസ്ഥ. പിന്നെ അയാൾക്ക് ഏറ്റവും വെറുപ്പ് ദീനായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാ. മനസ്സിലായി? ഇങ്ങനെ തീവ്രത പുലർത്താൻ പാടുള്ളതല്ല. ദീൻ റിഫ്ഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിഫ്ഖിനെ ഇഷ്ടപ്പെടുന്നു. അത് സ്വന്തത്തിന്റെ വിഷയത്തിലായാലും അതിന്റെ ഒരു ഉദാഹരണമാണത്. ഇതേപോലെ പൊതുജനങ്ങളോടുള്ള സമീപനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അൽ മുഅ്മിനൂന ഹയ്യിനൂന ലയ്യിനൂൻ. സത്യവിശ്വാസികൾ അവർ ഹയ്യിനൂൻ ലയ്യിനൂൻ, സൗമ്യതയുള്ളവരും മൃദുലന്മാരുമാണ്. സൗമ്യ സ്വഭാവത്തിൽ വർത്തിക്കുന്നവരും മൃദുലതയിൽ വർത്തിക്കുന്നവരുമാണ് മുഅ്മിനീങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കൽ ജമലിൽ അനിഫ് അല്ലദി ഇദാ ഖീദൻ ഖാദ് മൂക്കുകയറിട്ട് ഒട്ടകത്തെ പോലെയാണ് മുഅ്മിനീങ്ങൾ. മൂക്കുകയറിട്ട് ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? വൈദാ ഖൈദൻ ഖാദ, എവിടുക്കാണ് പിടിച്ചു വലിക്കണത് അവിടേക്ക് ഒട്ടകട് വരും. അതേപോലെ വൈദാ ഉനീഖ് ഇസ്തിനാഖ അലാ സഖ്റത്തിൻ, ഒരു പാറപ്പുറത്താണ് ആ ഒട്ടകത്തെ കിടത്തണത് എങ്കിൽ ആ പാറപ്പുറത്ത് ഒട്ടകം അവിടെ കിടക്കും. ഇങ്ങനെയാണ് മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹയ്യിനൂൻ ലയ്യിനൂൻ, മൃദുലന്മാർ സൗമ്യശീലർ. ഇത് വിശ്വാസികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഈ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ രൂക്ഷതയും തീവ്രതയും അത് വിശ്വാസിക്ക് പറഞ്ഞതല്ല. പിന്നെ വിശ്വാസി ഇവ്വിധം സൗമ്യനും മൃദുലനുമാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു സ്ഥാനം ലഭിച്ചവർ, പദവി അലങ്കരിക്കുന്നവർ, ഭരണാധികാരികൾ, ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? ആയിഷ റളിയല്ലാഹു തആലാനെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവ്വിധം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ തിരുനബിയുടെ പ്രാർത്ഥന? മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ അലൈഹിം ഫഷ്ഖുഖ് അലൈഹി വമൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫർഫഖ ബിഹിം ഫർഫഖ് ബിഹി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മത്തികളുടെ കാര്യം വല്ലവരും ഏറ്റെടുത്താൽ, ഭരണ നേതൃത്വം പ്രത്യേകിച്ച് വല്ലവരും ഏറ്റെടുക്കുകയും എന്നിട്ട് ഉമ്മത്തികളോട് കണിശതയിൽ ഞെരുക്കത്തിൽ വർത്തിക്കുകയും ചെയ്താൽ, അവരോട് നീ കണിശതയിൽ ഞെരുക്കത്തിൽ വർത്തിക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ്. വമൻ വലിയ മിൻ ഉംറതി മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫറഫഖ ബിഹിൻ ഫർഫഖ് ബിഹിൻ. എന്റെ ഉമ്മത്തികളുടെ നേതൃത്വം വല്ലവരും ഏറ്റെടുത്തിട്ട് അവരോട് മൃദുലതയിൽ സൗമ്യതയിൽ വല്ലവരും വർത്തിച്ചാൽ, അവരോട് നീ മൃദുലതയിൽ സൗമ്യതയിൽ വർത്തിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യണം. അപ്പോ പ്രജാധിപന്മാർ, നായകന്മാർ പ്രജകളോട്, കീഴ്ഘടകങ്ങളോട് സൗമ്യതയിൽ വർത്തിക്കണം എന്നാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ഇരുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഒരു സംഭവം നടന്നു. എന്താ ഖിലാഫത്തിൽ നടന്ന സംഭവം? ഉമർ തന്റെ രണ്ട് വിരലുകൾ കാതിൽ തിരികിയിട്ട് യാ ലബ്ബൈക, യാ ലബ്ബൈക എന്ന് വിളിച്ചറിയണം അങ്ങാടിയിൽ. ഒരു പ്രയാസം ഉണ്ടായിട്ട് വിളിച്ചു പറയുന്ന രീതിയാണത്, യാ ലബ്ബൈക ലാ ലബ്ബൈക എന്ന് വിളിച്ചു പറയണം. അപ്പൊ ജനങ്ങൾ പറയാണ്, മാലഹു, ഉമറിന് എന്ത് പറ്റി ഇങ്ങനെ വിളിച്ചു പറയാൻ? അപ്പോളെന്താ സംഭവിച്ചത്? എന്താ, ഉമർ നിശ്ചയിച്ച ഒരു ഗവർണർ ഉമറിനൊരു കത്ത് എഴുതി. ആ കത്തിലുള്ളത് എന്താ? ആ ഗവർണറും അദ്ദേഹത്തിന്റെ കീഴിലുള്ളവരും ഒരു യുദ്ധം ഉദ്ദേശിച്ച് പോവുകയാണ്. പോകുമ്പോ അവരുടെ മുമ്പിൽ ഒരു നദി, ആഴമുള്ള ഒരു നദി. ഈ നദി ക്രോസ് ചെയ്യാൻ ആർക്കും അറിയില്ല, വഴി അറിയില്ല. എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പോവുക എന്നുള്ളത് നീന്തിയിട്ടാണ് പോകേണ്ടത്, മറുകര പറ്റണം, എങ്ങനെ പോകണമെന്ന് അറിയില്ല. അപ്പൊ ഒരാൾ ഗൈഡ് വേണം, എളുപ്പത്തിൽ ഇത് കടന്നു പോകാൻ അറിയുന്ന ഒരാളെ കിട്ടണം. അന്നാണെങ്കിൽ പെരും തണുപ്പും കൊടിയ തണുപ്പ്, കടന്നു പോകാനുള്ള ബോട്ടോ തോണി അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ ഈ ഗവർണർ പറഞ്ഞ്, ഈ നദി നീന്തി കടക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിക്കാൻ പറഞ്ഞു. ഈ നാട്ടുകാർ ഇവിടെ അറിയുന്ന ആളുകളുണ്ടാവല്ലോ, ഒരന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ ഒരു വൃദ്ധനാണ് കിട്ടിയത്, വയസ്സായ ഒരാൾ. അയാൾക്ക് എന്തോ അറിയാം, മുങ്ങാനൊക്കെ അറിയാം, വയസ്സനാണ്. അയാള് കൊണ്ടുവന്ന്, അപ്പൊ ഈ ഗവർണർ പറഞ്ഞ്, ഞങ്ങൾക്ക് നിങ്ങൾ വഴി കാണിച്ചു തരണം, എങ്ങനെയാണ് ഇത് മുറിച്ചു കിടക്കേണ്ടത് ഇത് അറിയിച്ചു തരണം. അപ്പൊ അയാൾ പറഞ്ഞ്, തണുപ്പാണ്, എനിക്ക് പേടിയാണ്, തണുപ്പിൽ പോകാൻ കഴിയില്ല. അപ്പൊ ഈ ഗവർണർ എന്ത് നിർബന്ധിച്ചു? കാരണം എന്താ, ഇത് ക്രോസ് ചെയ്യലും നിർബന്ധമാണ്, അവിടെ എത്തിപ്പെടലും മറുകര പറ്റലും നിർബന്ധമാണ്, അതുകൊണ്ട് നിങ്ങൾ പോയേ പറ്റൂ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്ത്, ഈ ഗവർണർ നിർബന്ധിച്ചപ്പോൾ എന്ത് ചെയ്ത്, ഇയാൾ ഈ നദിയിൽ ഇറങ്ങി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച്, ആ വ്യക്തി, ആ കിളവൻ എന്ത് ചെയ്ത്, തണുപ്പ് കാരണത്താൽ അതിൽ മുങ്ങി, അയാൾ മരിച്ച്. അയാൾ മരിക്കുമ്പോൾ അയാൾ യാ ഉമറ, യാ ഉമറ എന്ന് വിളിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് അയാൾ മുങ്ങുമ്പോ ഉമറായിരുന്നുവെങ്കിൽ ഇത് ചെയ്യൂല എന്ന അർത്ഥത്തിലായിരിക്കും. അങ്ങനെ ഈ രംഗം കണ്ടപ്പോ ഈ ഗവർണർ എന്ത് ചെയ്ത്, അയാൾ മരിച്ചപ്പോ ഉമറിന് വേഗം ഒരു കത്ത് എഴുതിയിട്ട് വിവരം അറിയിച്ച്, ഇങ്ങനെ ഒരു ശബ്ദം പറ്റിയിട്ടുണ്ട് ഞങ്ങളെ കയ്യാൽ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, കത്ത് എഴുതി. ആ കത്ത് മദീനയിൽ കിട്ടിയപ്പോഴാണ് ഉമർ യാ ലബ്ബൈക, യാ ലബ്ബൈക എന്ന് പറഞ്ഞ് വേവതുപൂണ്ട് പ്രയാസപ്പെട്ട് തന്റെ കാതിൽ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് അങ്ങാടിയിൽ. അങ്ങനെ നാളുകൾക്ക് ശേഷം ഈ ഗവർണറും പരിവാരങ്ങൾ എന്ത് ചെയ്ത്, അവരുടെ ആ ഉദ്യമം അവസാനിപ്പിച്ച് മദീനയിൽ വന്ന്, മദീനയിൽ വന്നപ്പോ റസൂൽ ഉമർ റളിയല്ലാഹു തആല ഒരിക്കലും അയാൾക്ക് മുഖം കൊടുക്കൂല, മുന്നിക്കന്നെ വരണ്ടെന്നുള്ള അർത്ഥത്തിൽ ഉമർ മാറി നടക്കുകയാണ്. അവസാനം കുറെ നാളുകൾ കഴിഞ്ഞപ്പോ അയാൾ മുന്നിൽപ്പെട്ട്, ആ ഗവർണർ മുന്നിൽപ്പെട്ട്, ഉമറിന്റെ മുന്നിൽപ്പെട്ട്. അപ്പൊ ഉമർ ചോദിച്ചത് അയാളോട്, മാ ഫഅല റജുലുൽ ലദീ ഖതൽതഹു, നീ കൊന്ന ആ മനുഷ്യന്റെ എന്താ ചെയ്തതെന്ന് വെച്ച്, നീ വധിച്ച ആ മനുഷ്യനെ കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ഉമർ ചോദിച്ചു. അപ്പൊ ഉമറിനോട് അയാൾ പറയാണ്, യാ അമീർ അൽ മുഅ്മിനീൻ മാ തഅമ്മതു ഖതലഹു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരിക്കലും മനഃപൂർവ്വം അയാളെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഒലൻ നജീദ് ഷൈഅൻ നഅബുറു ഫീ, നദി മുറിച്ചു കടക്കാൻ ഞങ്ങളൊരു മാർഗവും കണ്ടില്ല. വാറദിനാ അന്നഅലമ ഖൗറൽമ, വെള്ളത്തിൽ എങ്ങനെയാണ് നീന്തി ഊളിയിട്ട് മറുകര പറ്റാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിനൊരു ഗൈഡിനെ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ അയാൾ പറയാണ്, ആ നദി ഞങ്ങൾ ക്രോസ് ചെയ്ത് പിന്നെ, എന്നിട്ട് ഇന്നിന്ന നാടുകളൊക്കെ ഞങ്ങൾ വിജയിച്ചടക്കിയിട്ടുണ്ട്, കുറെ യുദ്ധവിജയങ്ങൾ ഞങ്ങൾക്ക് ആ നദി ക്രോസ് ചെയ്തിട്ട് പിന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഇയാള്, ഈ അമീർ ഗവർണർ ഉമർ റളിയല്ലാഹു തആല എന്നോട് പറയുന്നു. അപ്പൊ ഉമർ പറയണ അയാളോട്, ലറജുലുൻ മുസ്ലിമുൻ അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ജിതബിഹി, എത്ര യുദ്ധവിജയം നീ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം മുസ്ലിമായ ഒരു മനുഷ്യനാണ്. ലൗല അൻ തകൂന സുന്നതൻ ലദറബ്തു ഉനുഖക, ഇതൊരു സുന്നത്താകുമായിരുന്നില്ല എങ്കിൽ നിന്റെ പെരടി ഞാൻ വെട്ടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ അബദ്ധത്തിലാണ് അയാളെ നേരിട്ട് കൊന്നതല്ല, മനസ്സിലായി, അബദ്ധത്തിലാണ് അയാൾ മുങ്ങി മരിച്ചത്. അങ്ങനെ അബദ്ധത്തിൽ കൊന്നവനെ കൊല്ലാന്നുള്ളൊരു ഇത് വരും. ഉമർ അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഈ ഗവർണറെ കൊന്നാൽ, അതില്ലായിരുന്നുവെങ്കിൽ നിന്റെ പെരടി ഞാൻ വെട്ടുമായിരുന്നു. എന്നിട്ട് ഉമർ പറഞ്ഞു, ഇദ്ഹബ് പോ, ഫാത്തിയഹുദിയത്തഹു. ആ മരിച്ച വൃദ്ധനുണ്ടല്ലോ, അയാളുടെ ബന്ധുക്കൾക്ക് അവർക്ക് ദായധനം, ബ്ലഡ് മണി, അത് കൊടുക്കാൻ പറഞ്ഞു. മാത്രല്ല, വഹ്റുജ് ഫല അറാഖ്, നിന്റെ മുന്നൊന്നും ഇറങ്ങിപ്പോ, ഇനി മേലിൽ ഞാൻ നിന്റെ മുഖം കാണരുത് എന്ന് അമീറുൽ മുഅ്മിൻ ഉമർ റളിയല്ലാഹു തആലാൻഹു ഈ ഗവർണറോട് പറയുണ്ടായിരുന്നു. ഇവിടെ എന്തിനാ ഈ ചരിത്രം ഞാൻ കൊണ്ടുവന്നത്? പ്രജാധിപന്മാർ, നായകന്മാർ പ്രജകളോട്, കീഴ്ഘടകങ്ങളോട് മൃദുലതയിൽ, സൗമ്യതയിൽ വർത്തിക്കണം. അവരോട് തീവ്രതയിൽ വർത്തിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വർത്തിച്ചതിന്റെ ഒരു ഉദാഹരണമാണ് ചരിത്രത്തിൽ കണ്ടത്, ആ ഗവർണർ ആ വൃദ്ധനോട് ചെയ്തത്. പക്ഷെ ഉമർ റളിയല്ലാഹു തആലാൻഹു അങ്ങനെ ചെയ്തതിൽ തന്റെ ഗവർണറോട് സ്വീകരിച്ചതായ നിലപാട് അത് മനസ്സിലാക്കാൻ. അപ്പോ മൃദുലതയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ വർത്തനം സ്വന്തത്തോട്, അതേപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും കീഴ്ഘടകങ്ങളോട്. കീഴ്ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹനാഥൻ, മക്കളോട്, തന്റെ കീഴിലുള്ള ഭാര്യയോട് ഒക്കെ പെരുമാറ്റത്തിൽ മൃദുലത, സൗമ്യത, ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. അള്ളാഹു റഫീഖാണ്. പ്രബോധകർ, എന്താ പ്രബോധകരുടെ വിഷയം? പ്രബോധിതൻ എത്ര ദുഷ്ടനായാലും, എത്ര പോക്കിരിയാണെങ്കിലും, രൂക്ഷതയുടെ വക്താവാണെങ്കിലും, പ്രബോധകൻ മൃദുലനായിരിക്കണം, സൗമ്യനായിരിക്കണം. അതിന്റെ ഉദാഹരണമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂനെയും ഫിർഔന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാം. ഫിർഔൻ എത്ര ധിക്കാരിയ, അഹങ്കാരിയ, ക്രൂരന. എന്താ മൂസ നബിനോടും ഹാറൂൻ നബിയോടും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇദ്ഹബ് അൻത വ അഖൂക, മൂസ നീയും നിന്റെ സഹോദരനും പോ. ബിആയാതി വലാ തനിയ ഫീ ദിക്രി, എന്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് പോവുക. എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾ അമാന്തിക്കാൻ പാടുള്ളതല്ല. നന്നാ എന്നെ ഓർക്കുന്നത്, സ്മരിക്കുന്നതിൽ, ദിക്രിൽ നിങ്ങൾ സജീവരായിരിക്കുക. എന്റെ ദൃഷ്ടാന്തങ്ങളുമായി മൂസ നീയും നിന്റെ സഹോദരൻ ഹാറൂനും പോകുക. എവിടുക്കാ പോകേണ്ടത്? ഇദ്ഹബ ഇല ഫിർഔന ഇന്നഹു തഗ, ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഫിർഔൻ അവൻ അതിക്രമിയായിരിക്കുന്നു. ഫഖൂല ലഹു, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവനോട് പറയേണ്ടത് ഖൗലൻ ലയ്യിനൻ, മൃദുലമായ വാക്കാണ്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരു വേള ഫിർഔൻ ഭയപ്പെട്ടേക്കും ഉത്ബുധനായേക്കും. അതുകൊണ്ട് മൃദുലതയിൽ പറയാനാ പറഞ്ഞത്. പറയേണ്ടത് ഹക്കന്നെയാണ്, സത്യമാണ്. പക്ഷെ പറയേണ്ട രീതി എങ്ങനെയാണ്? അത് സൗമ്യതയിലാണ്, മൃദുലതയിലാണ്. അപ്പോ ഖാല റബ്ബന ഇന്ന നഖാഫു യഫ്രുത അലൈന ഔ യതഗ. മൂസയും ഹാറൂനും അള്ളാഹിനോട് പറയാണ്, ഞങ്ങളുടെ റബ്ബേ, ഫിർഔൻ ഞങ്ങളുടെ നേരെ എടുത്തു ചാടുമോ, ഞങ്ങളോട് അതിക്രമം കാണിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അപ്പൊ അള്ളാഹു പറയണേ, ഖാല ലാ തഖാഫ, നിങ്ങൾ രണ്ടാളും പേടിക്കണ്ട. ഇന്നനി മഅകുമ അസ്മഉ വഅറ, ഞാൻ നിങ്ങളോടൊപ്പം കേൾക്കുന്നവനായി കാണുന്നവനായിട്ടുണ്ട്. എന്റെ സുരക്ഷിതത്വം, സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും. ഫിർഔന്റെ അടുക്കലേക്ക് പോകുക. എന്നിട്ട് ഫിർഔനോട് മൃദുലതയിൽ, മൃദുല സംസാരം നടത്താനാണ് പറയുന്നത്. അപ്പൊ പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രബോധിതരുടെ വിഷയത്തിൽ റിഫ്ക് അതുണ്ടാകണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വാപ്പ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് എത്ര രൂക്ഷതയിലാ പറഞ്ഞത്? യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു, വാപ്പ കേൾക്കാത്ത കാണാത്ത വസ്തുക്കളെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കണമെന്ന് ചോദിച്ച്, യാ അബത് എന്ന് പറഞ്ഞ് ഉപ്പ, എന്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തികഞ്ഞ ഗുണകാംക്ഷയിൽ, മൃദുലതയിൽ, സൗമ്യതയിൽ വാപ്പാനോട് തൗഹീദിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആ വാപ്പാന്റെ പ്രതികരണം എന്താ? ഖാല അറാഗിബുൻ അൻ ആലിഹതിയ ഇബ്രാഹിം, ഇബ്രാഹീമേ എന്റെ ഇലാഹുകളുടെ വിഷയത്തിൽ നീ വിരക്തന, വിമുഖന. നോക്കണം, വാപ്പ വാപ്പ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ മകനെ എന്ന് വിളിച്ചിട്ടല്ല ഇങ്ങോട്ട് പ്രതികരിക്കണോ? പിന്നെയോ പേര് വിളിച്ചിട്ടാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടാണ് വാപ്പ എതിർക്കുന്നത്. അതും ശൈലി എങ്ങനെ? ലൈലം തൻതഹീൽ അർജുമന്നക്, നിർത്തിക്കൈ പറച്ചില്, നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. വഹ്ജുർനി മലിയ, എന്നെ വിട്ടുപോകാൻ പറയാണ്, ഇറങ്ങിപ്പോന്ന് പറയാണ്. നിന്നെ ഞാൻ എറിഞ്ഞു കൊല്ലും, ഇറങ്ങിപ്പോ. ഇതാണ് പ്രതികരിക്കുന്നത് ആര്? പ്രബോധിതൻ. അങ്ങോട്ട് വാപ്പാന്ന് വിളിക്കുമ്പോ ഇങ്ങോട്ട് ഇബ്രാഹിം എന്നാ വിളിക്കണത്, മകനെ കൂടി വിളിക്കണില്ല. അപ്പൊ എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്? ഖാല സലാമുൻ അലൈക്, സാസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. സലാമുൻ അലൈക്, വാപ്പാക്ക് സലാം നേരെയാണ്. സാസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിന് നടത്തും, മഗ്ഫിറത്തിന് തേടുന്നതാണ്. അത് വിരോധിക്കപ്പെടുന്നതിന് മുമ്പാണ് എങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പ്രതികരണം, അതെന്തുകൊണ്ടാണ്? അത് ആ മൃദുലത, സൗമ്യത, അത് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. മുഹമ്മദ് അമീൻ ഷംഖീതി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രബോധകന്മാർക്കുണ്ടാകേണ്ടതായ ഈ വിശിഷ്ട ഗുണത്തെക്കുറിച്ച് വിശദീകരിച്ചത് വളരെ സുന്ദരമായിട്ടുള്ളത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും മൃദുലതയും സൗമ്യതയും അത് മഹൽ ഗുണമാണ്, എല്ലായിടത്തും അത് നന്മയാണ്. ഒരു വീട്ടിൽ ആ സ്വഭാവം അല്ലാഹു ആ വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വീട്ടുകാർ എല്ലാ നന്മയും നേടിയവരാണ്. ഇതൊക്കെ തിരുമൊഴികളുടെ താല്പര്യങ്ങളാണ്. അള്ളാഹു റഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു റഫീഖ് എന്നതിൻ്റെ തേട്ടമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഒരു തിരുമൊഴി കൂടി ഞാൻ ഇവിടെ കേൾപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ, ബൈനമ റജുലു യംഷി, ഒരു മനുഷ്യൻ നടക്കുകയാണ്, ഫഷ്തദ അലൈഹിൽ ആതിഷ്, ആ മനുഷ്യന് ദാഹം മൂത്തു, ഭയങ്കര ദാഹം, ഫനസല ബിഇറൻ, ആ മനുഷ്യൻ ഒരു കിണറ്റിലിറങ്ങി, ഫശരിബ മിൻഹ, എന്നിട്ട് ആ കിണറ്റിൽ നിന്ന് അയാൾ വെള്ളം കുടിച്ചു, സുമ്മ ഖറജ്, എന്നിട്ട് ആ മനുഷ്യൻ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, ഫഇദാ ഹുവ ബികൽബിൻ യൽഹസ് യാകുലു സറാ മിനൽ ആതിഷ്, ആ മനുഷ്യനൊരു നായയെ കാണാൻ, നായ നാവ് നീട്ടിയിട്ട് കിതക്കുകയാണ്, മാത്രമല്ല ദാഹം കാരണത്താൽ മണ്ണ് നക്കുകയാണ്, മണ്ണ് നക്കുകയാണ്. ഇതാണ് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, പുറത്തിറങ്ങിയപ്പോൾ, കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത്. അപ്പൊ ഈ കിണറ്റിലിറങ്ങി വെള്ളം കോരി കുടിച്ച മനുഷ്യൻ പറയാണ്, ലഖദ് ബലഗ ഹാദാ മിസ്ല ബലഗബി, എനിക്ക് എത്ര ദാഹം ഉണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നതിന് മുമ്പ്. ആ ക്ലേശത്തിലാണ് ഇപ്പൊ ഈ നായയുള്ളത്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? വീണ്ടും അയാൾ കിണറ്റിലിറങ്ങി, ഫമല അഹുഫഹു, അയാളുടെ പാദരക്ഷയിൽ വെള്ളം നിറച്ചു, സുമ്മ അംസക ബിഫീഹി, ആ പാദരക്ഷയിൽ വെള്ളം നിറച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്? കയറുകയാണ്, കിണറ്റിന്ന് കയറുകയാണ്. കയറുമ്പോ എങ്ങനെയാ കയറുന്നത്? കിണറ്റിന്ന് പൊത്തിപ്പിടിച്ച് കയറുന്നത്, രണ്ട് കൈയും പ്രയോഗിക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? ഈ പാദരക്ഷ തന്റെ വായ കൊണ്ട് കടിച്ചു പിടിച്ച് അയാൾ എന്ത് ചെയ്ത്? കിണറ്റിന്ന് കയറി, സുമ്മ ഉറക്ക, എന്നിട്ട് കിണറ്റിൽ നിന്ന് അയാൾ കയറി, ഫസഖൽ കൽബ്, ആ നായക്ക് അയാൾ വെള്ളം കുടിക്കാൻ കൊടുത്തു. റസൂലുള്ള പറയാണ്, ഫശക്കർ അല്ലാഹു ലഹ, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വതാല അയാളുടെ ചെയ്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പ്രതിഫലം നൽകി. എന്താ പ്രതിഫലം? ഫഗഫറൽ, അല്ലാഹു അദ്ദേഹത്തിന് പ്രതിഫലം മഹത്തരമാക്കി. അല്ലാഹുവിൽ നിന്നുള്ള ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രവൃത്തിക്കും കൂലി ഗംഭീരമാക്കുക എന്നുള്ളതാണ്. അയാൾക്ക് അല്ലാഹു ശുക്ർ നൽകി, ഫഗഫറ ലഹു, മാത്രമല്ല അയാളുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അയാൾക്ക് മാപ്പാക്കി. ഈ സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്ര, അല്ലാഹുവിന്റെ റസൂലെ, കാലികൾക്ക് നന്മ ചെയ്താൽ അതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? കാലികളോട് ഞങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയാൽ അതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫീകുല്ലി കബ്ദിൻ റുത്ബത്തിൻ അജ്ർ, എല്ലാ പച്ചക്കരളുള്ള ജീവിയിലും കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പച്ചക്കരളുള്ള ഏതൊരു ജന്തുവിനോടും, മൃഗത്തോടും നന്മയിൽ വർത്തിക്കുന്നതിൽ പ്രതിഫലമുണ്ട് എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ഉദാഹരണം പഠിപ്പിക്കുന്നത് സയ്യിദ് ഇബ്നു ജുബൈർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. അതില് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അനു ഖുറൈശികളിൽ ഒരു സംഘം യുവാക്കൾ നിൽക്കുന്ന ആ വേദിയിലൂടെ നടന്നുപോയി. ഇവരെന്താ ചെയ്തത്? അവര് ഒരു പക്ഷിയെ നാട്ടയാക്കി നിർത്തിയിട്ട് ആ പക്ഷിന്റെ നേരെ എന്തിയാണ്? അമ്പയ്യാണ്. ഈ പക്ഷി ഒരാളുടേതാണ്. അമ്പയ്യുമ്പോ അമ്പ് പക്ഷിയെ തട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ അമ്പിനും ഈ പക്ഷിന്റെ ഉടമയ്ക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സംഖ്യ നൽകുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് കാണുന്നു, ജീവനുള്ള ഒരു പക്ഷിനെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് വരെ അമ്പ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന് കൊള്ളിക്കുക. അമ്പ് തെറ്റിപ്പോയാൽ ഉന്നത്തിന് പേച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, പക്ഷിൻ്റെ ഉടമയ്ക്ക് കാശ് കൊടുക്കും. ഇങ്ങനെയാണ് ഇബിനു ഉമർ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്ത്, ഇബിനു ഉമറിനെ കണ്ടപ്പോൾ ആളുകൾ ഓടി, ഈ കുട്ടികൾ ഓടി. അപ്പൊ ഇബിനു ഉമർ പറയണം, മൻ ഫഅല ഹാദ ലഅനല്ലാഹു മൻ ഫഅല ഹാദ, ആരാണ് ഇപ്പണി ചെയ്തത്, ഇപ്പണി ചെയ്തവനെ അള്ളാഹു ശപിക്കട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴിയാ പറഞ്ഞത്, എന്താ ലഅന മൻ ഇത്തഖ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന ഇത്തഖദ ഷൈഅൻ ഫീഹി റൂഹു ഗറബ, ആത്മാവുള്ളതിനെ നാട്ടക്കുറിയാക്കി വെക്കുന്നതിനെ വെക്കുന്നവനെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. അപ്പൊ ജീവനുള്ള ഒന്നിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിനു നേരെ എറിയുക, അമ്പെയ്യുക, അതിനെ ഉന്നമാക്കുക, ഇത് പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നവരെ ശപിച്ചിട്ടുണ്ട് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് ഉണർത്തേണ്ടത്. പറഞ്ഞു വരുന്നത് വിശ്വാസികൾ അവർ സൗമ്യതയും അതേപോലെ തന്നെ മൃദുലതയും അവരുടെ മേൽവിലാസമാക്കി സ്വഭാവ മേന്മയാക്കി കൊണ്ട് നടക്കേണ്ടവരാണ്. എന്തുകൊണ്ട്? അള്ളാഹു റഫീഖാണ്, അള്ളാഹു റിഫ്ഖ് സൗമ്യതയും മൃദുലതയും ഇഷ്ടപ്പെടുന്നവനാണ്. എല്ലാ കാര്യങ്ങളിലും റിഫ്ഖ് ഇഷ്ടപ്പെടുന്നവനാണ്. മൃദുലതയും സൗമ്യതയും ഏതൊരു കാര്യത്തിലുണ്ടോ അതിലാണ് നന്മ. ഏതൊരു വീട്ടിൽ മൃദുലതയും സൗമ്യതയും ഉണ്ടോ ആ വീട്ടിലാണ് ഖൈർ. ഏതൊരു വീട്ടിൽ മൃദുലതയും സൗമ്യതയില്ലേ, റിഫ്ഖില്ലേ, ആ വീടാണ് ഷെറ്. ഇതൊക്കെ തിരുമൊഴികളുടെ തേട്ടാണ്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം അതിൻ്റെ അർത്ഥവും അർത്ഥതലങ്ങളും തേട്ടങ്ങളും ഇൻഷാ അല്ലാ ഇവിടെ നമ്മൾ മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റു നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിലാൽ എല്ലാ സൽസ്വഭാവങ്ങൾക്കും നമുക്കെല്ലാം ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു മജ്ലിസിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളെ അള്ളാഹു പൊറുക്കുമാറാവട്ടെ. വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അവരിൽ നിന്നുള്ള അഫുവും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്ക് ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിരക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.